ദൈവമാണ് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൊടുത്തത്. തങ്ങളുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അവർ അതിനെ പിടിച്ചടക്കുകയല്ല ചെയ്തത്. അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ളവർ മാത്രമാണ് ഭാവിയിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. വളരെ സത്യമാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യത്തിൽ വളർത്തപ്പെട്ടവർ എപ്രകാരം ദൈവം അവരെ ഉപയോഗിച്ചു എന്ന് നാം പഠിക്കുമ്പോൾ അതെത്ര വലിയ ആശ്വാസവും അനുഗ്രഹവും നൽകും എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞത് കോരഹപുത്രന്മാരുടെ കാര്യമാണ്. അവരുടെ പിതാവ് ദൈവത്തോട് മറുതലിച്ചവനായിരുന്നു. അവരുടെ പിതാവ് മോശയെയും അഹരോനെയും വെല്ലുവിളിച്ച്, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ദൈവത്തെ വെല്ലുവിളിച്ചതിന് സമമായി പ്രവർത്തിച്ചവരായിരുന്നു. എന്നാൽ ഈ മക്കൾ, കോരഹപുത്രന്മാർ, അവരുടെ സങ്കീർത്തനങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. നാം 43-ാം സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. കോരഹപുത്രന്മാരുടെ മറ്റൊരു ധ്യാന സങ്കീർത്തനമാണ് 44-ാം സങ്കീർത്തനം. ഈ പ്രാർത്ഥന ചരിത്രപരമായി ഏത് അവസ്ഥയിലാണ് ഇസ്രായേൽ പ്രാർത്ഥിച്ചത് എന്ന് പറയുവാൻ കഴിയുകയില്ലെങ്കിലും ഇതിൻ്റെ പ്രവചനപരമായ വ്യാഖ്യാനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തങ്ങളുടെ മശിഹ അവരെ വിടുവിക്കുവാൻ വരുന്നതിന് മുമ്പുള്ള ഇസ്രായേലിലെ അവിശ്വസ്ത ശേഷിപ്പിൻ്റെ അവസാനത്തെ അനുഭവമായിരിക്കും ഇത്. 44-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ദൈവമേ, പൂർവ്വകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ നീ ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങളോട് വിവരിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടുമിരിക്കുന്നു. ഗിദെയോനും ഇത് തന്നെയാണ് പറഞ്ഞത്. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ ഈ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ളവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു, മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ആ കഷ്ട ദിവസത്തിൽ ദൈവം അവരെ വിടുവിക്കുവാൻ തുടങ്ങുന്ന സമയം ഇസ്രായേൽ പണ്ട് ദൈവം തങ്ങൾക്ക് സഹായമായിരുന്നതിനെ ഓർക്കും. ദൈവം മുമ്പ് ചരിത്രത്തിൽ കടന്നു വന്ന് പ്രവർത്തിച്ചവരാണ്. അവൻ വീണ്ടും അപ്രകാരം ചെയ്യും. 2-ാം വാക്യം നോക്കിക്കേ. നിന്റെ കൈകൊണ്ട് നീ ജാതികളെ പുറത്താക്കി ഇവരെ നട്ടു, നീ വംശങ്ങളെ നശിപ്പിച്ചു, ഇവരെ പരക്കുമാറാക്കി. മോശയുടെയും യോശുവയുടെയും കാലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കനാൻ ദേശത്ത് പാർത്തിരുന്ന ജാതികളെ അവരുടെ പാപനിമിത്തം ദൈവം അവിടെ നിന്ന് പുറത്താക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ അവനവിടെ പാർപ്പിക്കുകയും ചെയ്തു. 3-ാം വാക്യത്തിൽ തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, നിന്റെ വലങ്കയും നിന്റെ ഭുജവും നിന്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. നിനക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ. ദൈവമാണ് ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം കൊടുത്തത്. തങ്ങളുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അവർ അതിനെ പിടിച്ചടക്കുകയല്ല ചെയ്തത്. തുടർന്നിത ഒരു നിലവിളി. 4-ാം വാക്യം, ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു, യാക്കോബിനെ രക്ഷ കൽപ്പിക്കണമേ. യാക്കോബിനെ നിങ്ങൾക്കറിയാമല്ലോ, ആ യാക്കോബാണ് ഇസ്രായേൽ ജാതിയായി തീർന്നത്. ദൈവമേ നീ എൻ്റെ രാജാവാകുന്നു എന്ന് നിലവിളിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ഇസ്രായേലിൻ്റെ രാജാവാണ്. തൻ്റെ കഷ്ടത അനുഭവിക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ അവൻ മടങ്ങി വരും. ഇസ്രായേലിന് മാത്രമല്ല, നമുക്കും ഇത് പ്രായോഗികമാണ്. അവൻ നമുക്കും മതിയായവനാണ്. നമ്മെയും വിടുവിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവും അവനാണ്. 5-6 വാക്യങ്ങളിൽ, നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും, ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. മഹാപീഡനത്തിൻ്റെ നാളിൽ ദൈവിക ശേഷിപ്പ് പ്രതികാരത്തിനായി താല്പര്യം പ്രകടിപ്പിക്കും. അതിനായി ദൈവത്തോട് അപേക്ഷിക്കും. അവർ ന്യായപ്രമാണത്തിന് കീഴിലായിരിക്കും. അങ്ങനെ യാചിക്കുവാൻ അവർക്കൊരു അവകാശമുണ്ട് താനും. ഇന്ന് നാം പ്രതികാരത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതല്ല, നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കണം എന്നത്രേ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ശത്രുക്കളെ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കാം. അവർക്ക് വേണ്ടി കർത്താവിനോട് പറയാം, നാം തന്നെ പ്രതികാരം ചെയ്തുകൂടാ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് ദൈവം പറയും. രക്ഷയ്ക്കായി മാത്രമല്ല, പ്രതികാരത്തിന് വേണ്ടിയും അനേകരെ നാം ദൈവത്തിന് വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. നമുക്ക് വ്യക്തിപരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരെ കുറിച്ചല്ല, നേരെ മറിച്ച് സുവിശേഷ ഘോഷണത്തിന് തടസ്സം നിൽക്കുന്നവരെ കുറിച്ച് അത്ര ഞാൻ പറയുന്നത്. അതെ, കാര്യങ്ങൾ നാം തന്നെ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത് ദൈവം ഇടപെടുന്നതാണ്. അവൻ നമ്മേക്കാൾ നല്ലവണ്ണം ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്തുകൊള്ളും. ഇസ്രായേൽ ജനം കഠിന കഷ്ടതയിലാണ്. ശത്രു അവർക്കെതിരായി ക്രൂദ്ധിക്കുന്നു. അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തോട് നിലവിളിക്കും. ഇനി ഞാൻ 44 സങ്കീർത്തനത്തിൻ്റെ 22 വാക്യം വായിക്കട്ടെ. 44 സങ്കീർത്തനത്തിൻ്റെ 22 വാക്യം. നിന്റെ നിമിത്തം ഞങ്ങളെ ദിവസം പ്രതി കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇത് ഇന്നത്തെ സഭയുടെ ചിത്രമല്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന അനേകം വിശ്വാസികൾ ഇന്നുണ്ട്. എന്നാൽ സഭ അധികമായി പീഡനം ഇന്ന് അനുഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം, ഇല്ലേ? എന്തായിരുന്നാലും പീഡനം പലയിടങ്ങളിലും ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെയായാലും ഇസ്രായേലിലെ ശേഷിപ്പ് പീഡിപ്പിക്കപ്പെടും. ആ ശേഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 23 വാക്യത്തിൽ നാം കാണുന്നു, കർത്താവെ ഉണരേണമേ, നീ ഉറങ്ങുന്നതെന്ന്, എഴുന്നേൽക്കണമേ, ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. ദൈവം ഉണർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു നിലവിളിയാണ് ഇവിടെ കാണുന്നത്. ദൈവം ഉറങ്ങുന്നില്ല. തങ്ങളുടെ നിരാശയിലാണ് ശേഷിപ്പ് ഇപ്രകാരം നിലവിളിക്കുന്നത്. പഴയ പുതിയ നിയമങ്ങളുടെ ഇടക്കാലത്ത്, മക്കാബെയരുടെ കാലത്ത് ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പ്രബലപ്പെടുകയുണ്ടായി. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എന്നത്തേക്കാളും അധികം കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് അക്കാലത്തായിരുന്നു. എന്നാൽ മഹാപീഡന കാലത്ത് അവർക്ക് സഹിക്കേണ്ടി വരുന്ന കഷ്ടതകളുമായി തുലനം ചെയ്യുമ്പോൾ അത് നിസാരമത്രേ. മക്കബായരുടെ കാലത്ത് ഉണർത്തുന്നവർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കൂട്ടം പുരോഹിതന്മാരുണ്ടായിരുന്നു. കർത്താവേ ഉണരേണമേ, നീ ഉറങ്ങുന്നതെന്ത് എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു കൂട്ടരായിരുന്നു ഇവർ. ദൈവം ഉറങ്ങുകയാകുന്നു എന്നാണ് അക്കാലത്ത് അവർ ചിന്തിച്ചത്. എന്നാൽ ജോൺ ഹിർക്നാസ് എന്ന മക്കാബെയരുടെ മഹാപുരോഹിതൻ ഇപ്രകാരമാണ് നിലവിളിച്ചത്, ദൈവം ഉറങ്ങുമോ? ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നതുമില്ല എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ലയോ എന്ന് അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചു. നോക്കണേ, ദൈവം ഉറങ്ങുകയാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സന്ദർഭത്തിൽ തീർച്ചയായും ഈ പ്രയോഗം, അതെ ഈ വാക്യം വായിക്കാവുന്നതാണ്. ദൈവമേ ഉണരേണമേ എന്ന് താങ്കൾ ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല. മഹാപീഡന കാലത്ത് ഇസ്രായേലിലെ ആ വിശ്വസ്ത ശേഷിപ്പ് ദൈവം ഉറങ്ങുകയാകുന്നു എന്ന് ചിന്തിച്ചിട്ട് കർത്താവെ ഉണരേണമേ, നീ ഉറങ്ങുന്നത് എന്ത് എന്ന് ചോദിക്കും. ആ ദിവസം വരുമ്പോൾ ദൈവം ഉറങ്ങുകയായിരിക്കില്ല, അവൻ പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കും. ദൈവം തൻ്റെ ജനത്തെ എന്നേക്കുമായി തള്ളിക്കളകയില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ ഉറപ്പായി പറയുന്നത്. 24 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ നിന്റെ മുഖത്തെ മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടവും പീഡയും മറന്നു കളയുന്നതും എന്ത്? ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ, നിന്റെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. ലോക ചരിത്രത്തിലെ ഏറ്റവും അന്ധകാരപൂർണമായ സമയം ഇസ്രായേലിൻ്റെ ശേഷിപ്പിൽ നിന്ന് തങ്ങളെ നിന്റെ ദയനിമിത്തം വീണ്ടെടുക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്നത് കേൾക്കുവാൻ കഴിയും. സഹായത്തിനും അതെ നീതിക്കും വേണ്ടിയുള്ള ഒരു യാചനയത്രേ ഇത്. തുടർന്ന് 45 സങ്കീർത്തനമാണ് നാം കാണുന്നത്. ക്രിസ്തു തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വരുന്നതാണ് ഈ സങ്കീർത്തനത്തിലെ വിഷയം. ഇത് ഒരു മശിഹ സങ്കീർത്തനമാണ്. എബ്രായ ലേഖനത്തിൽ അപ്രകാരം ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇത് മറ്റൊരു ധ്യാനമാണ്. സംഗീത പ്രമാണിക്ക് സരസ രാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു ധ്യാനം, ഇതിൻ്റെ തലക്കെട്ടതാണല്ലോ. ക്രിസ്തുവിനെ മശിഹായായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. സാരസരാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ലില്ലി പുഷ്പങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അവൻ താഴ്വരയിലെ ലില്ലി പുഷ്പമാണ്, അതുപോലെ തന്നെ ശാരോനിലെ പനിനീർ പുഷ്പവുമാണ്. മശിഹായുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നതാണ് ഈ സങ്കീർത്തനം. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഈ മനോഹരമായ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതുവരെയും മഹാപീഡന കാലത്തെ ജനത്തിൻ്റെ നിലവിളിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന സങ്കീർത്തനങ്ങളാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും അവരുടെ വരുവാനിരിക്കുന്ന രാജാവിൻ്റെ വിജയത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇതിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 29 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തു നിന്ന് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അതെ, ലോകത്തിൻ്റെ പ്രത്യാശ ഇതാണ്. അതെ, അവൻ വീണ്ടും രാജാതി രാജാവായി വരുന്നു. 45-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം എന്നോടൊപ്പം നിങ്ങളൊന്ന് നോക്കുമോ? എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു. താൻ എന്തോ പറയുവാൻ താൽപ്പര്യപ്പെടുന്നു, അതിനായി തൻ്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. പേനയേക്കാൾ വേഗത്തിൽ തൻ്റെ നാവ് ചലിക്കുന്നു എന്നത്രേ അവൻ പറയുന്നത്. നമ്മിൽ പലരുടെയും കാര്യത്തിൽ ഇതുതന്നെയാണ് വാസ്തവമല്ലേ? നിങ്ങൾ എന്തിനെക്കുറിച്ചെങ്കിലും വികാരഭരിതരാവുകയും അത് നിങ്ങൾ ഒന്ന് എഴുതി അറിയിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് എന്നിട്ട് പിന്നെ അത് വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ അത് അപര്യാപ്തമായി തോന്നിയിട്ടുണ്ടോ? എഴുതുന്നതിന് പകരം നേരിട്ട് പറയുവാൻ നിങ്ങൾ അപ്പോൾ ആഗ്രഹിച്ചിരിക്കുമില്ലേ? സങ്കീർത്തനക്കാരൻ്റെയും അനുഭവം ഇവിടെ അതുതന്നെയാണ്. മശിഹായുടെ ആളത്വവും ശക്തിയുമാകുന്നു തുടർന്ന് നാം കാണുന്നത്. 2-ാം വാക്യത്തിൽ, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ആളത്വത്തെ ചിത്രീകരിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനം അത്രയേ ഇത്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്: എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നാം അവനെ കൂടുതൽ കൂടുതൽ അറിയേണ്ടതുണ്ട് സുഹൃത്തെ. ഈ സങ്കീർത്തനത്തിൽ നാം ക്രിസ്തുവിനെ രക്ഷകനായിട്ടല്ല, രാജാവായിട്ടാണ് കാണുന്നത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, വീരനായുള്ളവേ, നിന്റെ വാൾ അരക്ക് കെട്ടുക, നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. രക്ഷിതാവായിട്ടല്ല, രാജാവായി തൻ്റെ 2-ാമത്തെ വരവിങ്കൽ ക്രിസ്തു വരുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ ലഭിക്കുന്നത്. മശിഹ ഒരു വാളുമായി ഭൂമിയിൽ വരുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത്. 1-ാമത് അവൻ ഭൂമിയിൽ വന്നപ്പോൾ ഒരു വാൾ കൂടാതെയാണ് വന്നത്. യേശുവിനെ പിടിച്ചപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ വാൾ ഊരി മഹാപുരോഹിതൻ്റെ ദാസിൻ്റെ കാത് അറുത്ത കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞു, യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവൻ ഒക്കെയും വാളാൽ നശിച്ചു പോകും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യം. ഈ കാലത്ത് അവർ സമാധാനം ഉണ്ടാക്കുവാൻ വാളോടുകൂടെയല്ലാതെ വരുന്ന മശിഹായ്ക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ 2-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ക്രിസ്തു ഭൂമിയിൽ 2-ാമത് വരുന്നതിനെക്കുറിച്ചാണ് 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൻ്റെ വെളിച്ചത്തിൽ 2-ാം സങ്കീർത്തനത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പല പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. അവൻ മടങ്ങി വരുമ്പോൾ ലോകം ശത്രുതയിലാണെന്ന് കാണും. എതിർ ക്രിസ്തു ഭരണം നടത്തുകയും ദൈവജനത്തെ, അതായത് ഇസ്രായേലിലെ വിശ്വസ്ത ശേഷിപ്പിനെയും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ മറ്റ് ജാതിക്കാരായ ആളുകളെയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക, നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. ഭയങ്കര കാര്യങ്ങൾ ഭയഭീതി ഉളവാക്കുന്ന കാര്യങ്ങളാണ്. കർത്താവ് വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന കാര്യം ശ്രദ്ധിക്കുക. അവൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ സത്യം, സൗമ്യത, നീതി എന്നിവയാണ്. ഇന്ന് നാം കാണുന്ന നേതാക്കന്മാരൊക്കെ ഈ വക പ്രമാണങ്ങൾ ഉള്ളവരാണോ? അവർ സൗമ്യതയുള്ളവരാണോ? അവരുടെ പ്രസ്താവനകൾ സത്യമാണോ? നീതി നടത്തുക എന്ന ഒരു ലക്ഷ്യമാണോ അവർക്കുള്ളത്? എന്നാൽ ഇവ നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിലെ നിത്യപ്രമാണങ്ങളാണ്. നമ്മുടെ രാജാവ് മറ്റ് രാജാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. അവൻ സൗമ്യനാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവം, അവൻ്റെ വാക്കുകൾ എല്ലാം സത്യമാണ്. എന്നിട്ടും ക്രിസ്തുവിനെ ജനം അസത്യവാദി എന്ന് പറയും. എല്ലാ മനുഷ്യരും അസത്യവാദികളാണ്, എന്നാൽ ക്രിസ്തു സത്യവാൻ, അവിടുന്ന് സത്യമാണ്. ഇന്ന് സത്യം അധികം ഒരിടത്തും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് സത്യത്തോടും സൗമ്യതയോടും കൂടെ ഭരണം നടത്തുവാൻ വരുന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിൻ്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. രാജാവ് ഭൂമിയിൽ വരുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇനിയും മശിഹായുടെ ഭരണവും മഹത്വവുമാകുന്നു നാം കാണുവാൻ പോകുന്നത്. ആറാം വാക്യത്തിൽ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. രാജാവ് സിംഹാസനസ്ഥനാകുന്ന ദിവസമാണിത്. അവൻ നീതിയോടെ ഭരണം നടത്തുവാൻ പോകുന്നു. ലോകത്തിന് ഒരു നീതിയുള്ള ഭരണാധികാരിയെ എത്രമാത്രം ആവശ്യമായിരിക്കുന്നു. തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ മഹിമയുടെ സിംഹാസനത്തിലിരിക്കും. അന്നുവരെ ഭൂമിയിൽ സമാധാനം നമുക്ക് ലഭ്യമാകയില്ല. ദൈവത്തിൻ്റെ രാജ്യം നിത്യമാണ്. ഏഴാം വാക്യത്തിൽ, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അഭിഷിക്തൻ മശിഹായാണ്. അതിൻ്റെ ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കിൻ്റെ പരിഭാഷയാണ് ക്രിസ്തു എന്നത്. ഇത് ഒരു പേരല്ല, മറിച്ച് അവൻ്റെ ഔദ്യോഗിക പദവി അഥവാ സ്ഥാനപ്പേരാണ്. ഒന്നാമത്, അവൻ വന്നപ്പോൾ ഒരു പ്രവാചകനായി അവൻ വന്നു. ദൈവത്തിൻ്റെ ദൂതും ദൂതുവാഹിയും അവൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നു. ഇന്ന് അവൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അതാണ് അവൻ്റെ ഇപ്പോഴത്തെ ശുശ്രൂഷ. എന്നാൽ അവൻ രണ്ടാമത് വരുന്നത് രാജാവായിട്ടാണ്. അത് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യമത്രേ. ദൈവം തന്നെ ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് നാം അവനെ എപ്പോഴും ദുഃഖിക്കുന്ന മനുഷ്യനായിട്ടാണ് ചിന്തിക്കുന്നതല്ലേ? ഇത് നിർഭാഗ്യകരമായ കാര്യമത്രേ. യേശു ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ ഏറ്റവും സന്തോഷമുള്ള വ്യക്തിയായിരുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഈ രണ്ട് വാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ നമ്മുടെ കർത്താവായ യേശുവിനെ സൂചിപ്പിച്ചുകൊണ്ട് ഉദ്ധരിച്ചിരിക്കുന്നതിനാൽ ഇതൊരു മശിഹാ സങ്കീർത്തനമാകുന്നു എന്ന കാര്യം ഉറപ്പാക്കിയിരിക്കുകയാണ്. അതെ, എബ്രായർക്കെഴുതിയ ലേഖനം 1:8-9 നാം വായിക്കുമ്പോൾ, പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കിയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ഇനിയും 8 വന്നാട്ട്, നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കും, ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുവാനാണ് അവൻ ഈ ഭൂമിയിൽ വന്നത്. തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ ക്രൂശിനെ സഹിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, വിശ്വാസികളായി നാം എത്രമാത്രം സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. മരുഭൂമി യാത്രയിൽ യഹൂദ ഗോത്രം ഇസ്രായേൽ മക്കളെ നയിച്ചു. യഹൂദ എന്നതിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. എന്നിട്ടും അവർ ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം പിറുപിറുക്കുകയും പരാതി പറയുകയുമാണ് ചെയ്തത്. ഇന്ന് സഭയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതേ സുഹൃത്തെ, വിശ്വാസികൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. പരാതി പറയുകയല്ല വേണ്ടത്. തുടർന്ന് ഈ സങ്കീർത്തനത്തിൽ രാജകൊട്ടാരത്തിലെ ഒരു രംഗമാണ് നാം കാണുന്നത്. 9 നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. സഭ ആ പേരിൽ പഴയ നിയമത്തിൽ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും സഭയെ ദൃഷ്ടാന്തമായും നിഴലായും നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിലെ മിക്കവാറും എല്ലാ മണവാട്ടിമാരും ക്രിസ്തുവിനെയും അവൻ്റെ മണവാട്ടിയായ സഭയെയും ചിത്രീകരിക്കുന്ന ഒന്നാകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഹൗവ, റബേക്ക, അതെ, അങ്ങനെ ഓരോരുത്തർ അതിനുദാഹരണമാണ്. ഈ വാക്യത്തിലെ രാജ്ഞി ആരാണ്? അവൾ സഭയെയാണ് ചിത്രീകരിക്കുന്നത്. ക്രിസ്തു അവളെ സിംഹാസനത്തിലേക്ക് ഉയർത്തും എന്ന് നാം കാണുന്നു. 10 അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കാം. നാം ലോകത്തെ ഒരിക്കലും സ്നേഹിക്കേണ്ടതല്ല. ലോകമെന്ന് പറയുമ്പോൾ നാം ചുറ്റും കാണുന്നതായ ചരാചരങ്ങളെ അല്ല, പിന്നെയോ ദൈവത്തിനെതിരായി നിൽക്കുന്ന ലോകത്തിൻ്റെ പ്രമാണത്തെ. നാം ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ലോകത്തെ വിട്ടിട്ട് ക്രിസ്തുവിനെ മുറുകെ പിടിക്കേണ്ടതാണ്. ലോകത്തിൻ്റെ പ്രമാണം, ലോകത്തിൻ്റെ സമ്പ്രദായം, അതാണ് നാം തള്ളിക്കളയേണ്ടത്. 11 നാം കാണുന്നത്, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊൽക. സഭ സൗന്ദര്യമുള്ളവളായിരിക്കണം. എല്ലാ പാപവും നീക്കിക്കളഞ്ഞ് സൗന്ദര്യമുള്ള ഒന്നായിരിക്കണം സഭ. മറ്റുള്ളവർ കാണുമ്പോൾ ആകർഷിക്കത്തക്ക പലതുമുള്ള ഒന്നായിരിക്കണം സഭ. എത്ര വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ സഭയാകുമ്പോൾ നാം കാണുന്നത്. ഇനിയും 17 ഞാൻ വായിക്കാൻ പോകുന്നത്, ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. 1000 ആണ്ട് വാഴ്ചയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. കർത്താവ് ചില ക്രമീകരണങ്ങൾ ചെയ്യും. അതായത് അവൻ സാത്താനെ കുറേ കാലത്തെ കഴിച്ചുവിടും, പിന്നീട് അവനെ തീപ്പുയിൽ തള്ളിയിടും. അതിനുശേഷം കർത്താവിൻ്റെ ഭരണം നിത്യതയോളം നിലനിൽക്കും. എത്ര മനോഹരമായ ഒരു സങ്കീർത്തനമാണിതല്ലേ. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് എത്ര ഉന്നതമാകുന്നു എന്ന് നമ്മെ കാണിക്കുന്ന സങ്കീർത്തനം. അതെ, അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. അതെ, സഭയെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാനായിട്ടാണ്. പലപ്പോഴും അതാകുന്നില്ല എന്നുള്ളത് പരിതാപകരമായ സ്ഥിതിയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, താങ്കൾ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മറ്റുള്ള